കോവിഡിന്റെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലുള്ള മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന 170-ൽ അധികം കുട്ടികൾ ഇന്ത്യയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ മലയാളി കുട്ടികളും ഉൾപ്പെടുന്നു. ബെൽജിയത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു മലയാളി കുടുംബത്തിന്റെ കുടിയേറ്റ യാത്രയ്ക്കിടയിൽ ഇവരുടെ 4.5 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ആരൺ കേരളത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പിതാവ് ജോജി ജോസഫും മാതാവ് ജിനിതയും ആരണെ കണ്ടിട്ട് ഇപ്പോൾ 1.5 വർഷത്തിലേറെയായി. കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ഓസ്ട്രേലിയയിൽ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യാനെത്തിയ ജിനിത ഇപ്പോൾ ഹോബാർട്ടിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഓസ്ട്രേലിയൻ PR ലഭിച്ച ശേഷം ബെൽജിയത്തിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയയിലേക്കായിരുന്നു ജോജി യാത്ര ചെയ്തത്. ജോജി ഇപ്പോൾ അഡാപ്റ്റേഷൻ കോഴ്സിനായി ഓക്ലൻഡിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനിടയിൽ കേരളത്തിലുള്ള മകൻ ആരണും മകനെ നോക്കുന്ന ജോജി ജോസഫിൻ്റെ മാതാപിതാക്കൾക്കും കോവിഡ് ബാധിച്ചു. ആശങ്ക നിറഞ്ഞ ഈ ദിനങ്ങളെക്കുറിച്ച് ജോജി ജോസഫ് SBS മലയാളത്തോട് സംസാരിച്ചു. നമസ്കാരം ജോജി ജോസഫ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം.
ജോജിയുടെ 4 വയസ്സുള്ള മകൻ കേരളത്തിൽ വേർപിരിഞ്ഞിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഇത്രയും കാലം വേർപിരിഞ്ഞിരിക്കാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? മകനെ കണ്ടിട്ട് എത്ര കാലമായി?
ഇത് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ മകന്റെ പേര് ആരോൺ എന്നാണ്. അവനിപ്പോ ഒരു 4.5 വയസ്സുണ്ട്. അവൻ എന്റെ പാരന്റ്സിന്റെ കൂടെ നാട്ടിലായിട്ട് ഇപ്പൊ ഞാൻ അവനുമായിട്ട് വേർപിരിഞ്ഞിട്ട് 1.5 വർഷമായി. അതുകൂടാതെ എന്റെ വൈഫ് അവനെ നേരിട്ട് കണ്ടിട്ട് ഇപ്പൊ 2 വർഷം മുകളിലായി. ഇതെല്ലാം കൊറോണയുടെ ബേസിലാണ് ഇതിപ്പോ ഇങ്ങനെ കാണാൻ പറ്റാതായി പോകുന്നത്. കാരണം ഞങ്ങൾ ബെൽജിയത്തിലായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ബെൽജിയത്തിലായിരുന്നു. അപ്പോ അവിടുന്ന് എന്റെ വൈഫാണ് ആദ്യം ഓസ്ട്രേലിയയിൽ വന്നത്. അതായത് 2019 ജൂണിലാണ് വൈഫ് നേഴ്സാണ്. അപ്പോ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് അവനെ നാട്ടില് എന്റെ വീട്ടിലാക്കിയിട്ട് വൈഫ് ഓസ്ട്രേലിയയിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് ഞാനൊന്ന് നവംബർ മാസത്തിൽ 2019 നവംബറിൽ ഞാനൊന്ന് നാട്ടിൽ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം 2020 തുടക്കം പോലാണല്ലോ കൊറോണ സ്റ്റാർട്ട് ആവുന്ന, എല്ലാ ബോർഡേഴ്സ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നുകൊണ്ട് അന്ന് മുതൽ പിന്നെ മോനെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഈ ബെൽജിയത്തിൽ നിന്ന് ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് പോയി. ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ, ഓസ്ട്രേലിയക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ബെൽജിയത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് PR കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ ഓസ്ട്രേലിയക്ക് വരിക ചെയ്തത്. 3 പേർക്കും PR ആണ്. ഞങ്ങൾക്ക് 3 പേർക്കും
മകനും പെർമനന്റ് റെസിഡന്റ് ആണ്. നിങ്ങൾക്ക് ഒപ്പം മകനും പെർമനന്റ് റെസിഡൻസ് ലഭിച്ചിരുന്നു അല്ലേ?
2020 നവംബറിലാണ് ഞങ്ങൾക്ക് PR കിട്ടുന്നത്. PR കിട്ടിയത് കൊണ്ടാണ് എനിക്കും ഇപ്പൊ ബെൽജിയത്തിൽ നിന്നാണെങ്കിൽ കൂടി എനിക്ക് PR കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പൊ ഓസ്ട്രേലിയക്ക് വരാൻ തന്നെ സാധിച്ചത്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 2020 മാർച്ച് ഏപ്രിൽ മുതൽ ഓസ്ട്രേലിയ നോർമൽ ആയിട്ടുള്ള ട്രാവൽ എല്ലാം ക്ലോസ് ചെയ്തതാണല്ലോ, ബോർഡേഴ്സ് എല്ലാം ഷട്ട് ചെയ്തതാണല്ലോ. 2021 ഫെബ്രുവരി ആദ്യമാണ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്.
ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇനി മകൻ അവിടെ വേർപിരിഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിൽ അവിടെ വെച്ച് മകനും അതുപോലെ തന്നെ ജോജിയുടെ മാതാപിതാക്കൾക്കും ഒരേ സമയത്ത് കോവിഡ് ബാധിച്ചതായിട്ട് മനസ്സിലാക്കുന്നു. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കുമോ? സ്വാഭാവികമായിട്ടും ഈ അകന്നിരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അത് ഈ ഒരു സാഹചര്യം കൂടി ആകുമ്പോൾ വളരെയേറെ ആശങ്കയ്ക്ക് കാരണമായി കാണുമല്ലോ.
അതെ അതെ, തീർച്ചയായും. ഇത് ഇത്രയും നാളായിട്ട് കൊച്ചിനെ കാണായിരുന്നു. 4.5 വയസ്സേ ഉള്ളൂ അവന്. അത്രയും മീൻസ് ഇത്രയും പിരിഞ്ഞിരിക്കുന്നതിന്റെ തന്നെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെ ശരിക്കും അതിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് നാട്ടിൽ ഇത്രയും കൊറോണ കേസുകൾ കൂടുന്നത്. അതുകൂടാതെ ഇത്രയും നാളെ ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് അവര് പുറത്തുപോലും പോകാതെ, പ്രത്യേകിച്ച് കുട്ടിയും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് എന്റെ പപ്പയും മമ്മിയും അങ്ങനെ ആവശ്യമില്ലാതെ പുറത്തേക്ക് പോലും പോകാതെ അവർ അത്രയും ശ്രദ്ധിച്ച് തന്നെ അവിടെ ഇരുന്നിട്ട് കൂടി ഈ ഒരു 15 April ആദ്യം പപ്പയ്ക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്നത് പപ്പയ്ക്കായിരുന്നു. കാരണം പപ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർക്കാണുള്ളത് കൂടുതൽ സീരിയസ് ആവുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാരണം ശരിക്കും പേടി. പക്ഷെ പപ്പയ്ക്ക് എന്തോ പ്രാർത്ഥന കൊണ്ട്, ഭാഗ്യം കൊണ്ട് എന്ത് വേണമെന്ന് പറയാം, പപ്പയ്ക്ക് ചെറുതായിട്ടൊരു ചുമയും ജലദോഷവും വന്ന് പപ്പയ്ക്ക് അങ്ങ് ചെറുതായിട്ടൊക്കെ മാറി. പക്ഷെ അത് കഴിഞ്ഞാണ് പിന്നെ മോന് വരുന്നത്. എന്റെ മോന് വന്നു. അവനൊരു 3 ദിവസം ശരിക്കും കിടപ്പായിരുന്നു, നല്ല ചുമയും പനിയുമായിട്ട് കിടപ്പായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ വൈഫ് ഇവിടെ ഡെയിലി കരച്ചിൽ തന്നെയാണ് ജിനിത. കാരണം കൊച്ച് അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. എപ്പോഴും ഒരു സമയത്ത് പോലും അടങ്ങിയിരിക്കാതെ ഇങ്ങനെ ഓട്ടി നടക്കുന്നൊരു പ്രകൃതമുള്ള ആള്. നമ്മള് വീഡിയോ കോളിൽ വല്ലപ്പോൾ വിളിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഇങ്ങനെ വയ്യാണ്ട് അവനൊന്ന് നേരെ എണീറ്റ് പോലും ഇരിക്കാൻ പറ്റാതെ കിടക്കണതാണ് സത്യം പറഞ്ഞാൽ. അത് ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ എങ്ങനെയാ അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. കൊച്ചിന് വന്ന് അവനൊന്ന് 3 ദിവസം അങ്ങനെ കിടന്ന് ചെറുതായിട്ടൊന്ന് ബെറ്ററായി വന്നപ്പോഴാണ് എന്റെ മമ്മിക്ക് അസുഖം കൂടുന്നത്. ശരിക്കും ചുമയും വന്ന് മേലുവേദന ഒക്കെ ആയിട്ട് മമ്മിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ശരിക്കും വല്ലാതെ സീരിയസ് ആയി പോയത്. സീരിയസ് ആയത് തന്നെ ചുമയും ഈ മേലുവേദനയൊക്കെ ആയിട്ട് ഒരു 3 ആഴ്ചയോളം മമ്മി കിടപ്പായിരുന്നു എന്ന് തന്നെ പറയാം. ഈ കൊച്ചും കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്ര ആ സിറ്റുവേഷൻ അത്രയും സീരിയസ് ആകുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്ന് ഒരാളെ ഒരു ഹെൽപ്പിന് വിളിക്കാനോ അല്ലെങ്കിൽ, കാരണം മമ്മി ആയിരുന്നു മോന്റെ എല്ലാ കാര്യവും, അവൻ എന്ത് ചെയ്യണമെങ്കിലും മമ്മി വേണമായിരുന്നു. അപ്പൊ മമ്മി അങ്ങ് കിടന്നു പോയപ്പോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു മാസം എന്ന് വേണമെങ്കിൽ പറയാം. April 15 മുതൽ ഞാൻ ഈ ന്യൂസിലൻഡിലേക്ക് വന്ന ആദ്യത്തെ ഒരാഴ്ച വരെ ശരിക്കും ഒരു ശോകമായിരുന്നു നാട്ടിലെ. കാര്യം ഞാൻ ഈ ന്യൂസിലൻഡിലേക്ക് വരവ് തന്നെ വേണ്ടാന്ന് വെച്ചാൽ കോഴ്സ് പോകണമെങ്കിൽ പോട്ടെ, അതിന് ഫീസ് കൊടുത്ത് പോട്ടെ, എങ്ങനെയെങ്കിലും നാട്ടിൽ കയറി പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ച ആ സമയത്ത്. അതേപോലെ സീരിയസ് ആയിരുന്നു കണ്ടീഷൻ ആ സമയത്ത് നാട്ടില്.
അപ്പൊ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി മാറിയിരുന്നു, ലോക്ക്ഡൌണും അല്ല വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആ സമയത്ത്.
അതെ അതെ അതെ, വിലക്കായിരുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും എക്സംഷൻ കിട്ടുമോ, കാരണം എക്സംഷൻ എടുക്കാതെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും ഇതുപോലെ ഈ കേസ് ഇങ്ങനെ വന്നു അതുകൊണ്ട് വേറെ ആരും ഇല്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എക്സംഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടെങ്കിലും നാട്ടില് പോകാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് പിന്നെ ഏതായാലും കുറച്ച് എന്റെ, കാരണം നാട്ടിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഹോസ്പിറ്റലൊന്നും ബെഡില്ല, എവിടെ എന്ന് പറഞ്ഞ് പോകും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ എന്റെ കൂടെ പഠിച്ച, ഞങ്ങൾ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ച 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവരോടൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും എന്ത് മരുന്നാണ് ഈ ചുമയ്ക്ക് ഇങ്ങനെ മാറുന്നില്ല, 2 ആഴ്ചയായിട്ട് ഒരു മരുന്ന് കഴിക്കുന്നു മാറുന്നില്ല, എന്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ പറഞ്ഞ കുറച്ച് മരുന്നുകളും ഒക്കെ കഴിച്ചു. ഏതായാലും നമ്മുടെയൊക്കെ ഭാഗ്യമാണോ പ്രാർത്ഥനയാണോ എന്തോ കൊണ്ടോ ഇപ്പോ 3 പേരും ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കറന്റ്ലി ആ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് ഇപ്പോ അവര് വീട്ടില്.
സ്വാഭാവികമായിട്ടും വളരെ ആശങ്ക നിറഞ്ഞ ദിവസങ്ങളായിരിക്കും അവിടെ കടന്നുപോയത്, കാരണം വളരെയധികം ദിവസം വേർപിരിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ട്.
സത്യം ഇത്, കാരണം എന്താ പറയുക, നമ്മളൊന്നാമതേ നമ്മൾ അടുത്തില്ലാതെ നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഇച്ചിരി കൂടെ കൂടുതലാണല്ലോ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലൊരു അസുഖം, നമുക്കൊരു ട്രീറ്റ്മെന്റ് പോലും ഇല്ലാത്തൊരു അസുഖം 3 പേർക്ക് ഒരേ സമയത്ത് വന്ന് ഇരിക്കുന്ന, അവിടെ വേറെ ആരുമില്ല. നമുക്കിപ്പോ ഒരാളോട് ഇപ്പൊ വൈഫിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അവരുടെ പാരന്റ്സിനോടാണെങ്കിൽ ഒന്ന് വരാൻ പറയാൻ പോലും പറ്റത്തില്ല ഈ അസുഖമായതുകൊണ്ട്. ഇവൻ പപ്പയോ മമ്മയോ ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നുള്ളതാണ് അവരുടെയും ടെൻഷൻ. കാരണം ആ ഒരു സിറ്റുവേഷനിൽ 3 പേർക്കും പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് കൊച്ചിനെ മാത്രം നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാനും പറ്റില്ല. കാരണം അവനും പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളുടെ ആരോഗ്യം കൂടി നമുക്ക് അത് റിസ്കിൽ ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു 3-4 ആഴ്ചയോളം എന്ത് ചെയ്യുന്നറിയാതെ ഞങ്ങൾ വെറും പ്രാർത്ഥന മാത്രമായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു.
അപ്പോൾ ഇത് ഇതിന്റെ വിവരങ്ങൾ ഇവിടുത്തെ അധികൃതരെ, ഇപ്പോൾ ഓസ്ട്രേലിയൻ റെസിഡന്റ് ആയതുകൊണ്ട് ഇവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഒഫീഷ്യൽസുമായി എന്തെങ്കിലും രീതിയിൽ ഈ കോവിഡ് ബാധയുടെ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായോ?
ഇത് ഞങ്ങൾ ആക്ച്വലി പറഞ്ഞാല് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് 1-2 ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യൻസ് തന്നെ, ഇന്ത്യയിൽ നിന്നുള്ള PR ആയവരും സിറ്റിസൺസ് ആയവരും ഒക്കെ ഇങ്ങോട്ട് വരാൻ സ്റ്റക്കായിരിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പുകൾ വഴി എല്ലാവരുടെയും ഡേറ്റാബേസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഫോം പോലെയൊക്കെ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഓസ്ട്രേലിയയിൽ എവിടുന്നാണ്, നാട്ടിലെവിടെയാണ്, കുട്ടിയാണോ ഉള്ളത്, അതോ ആരാ ഫാമിലി മെമ്പർ ആണോ സ്റ്റക്കായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ട് അവര് നമ്മുടെ ലോക്കൽ MPമാർ വഴിയൊക്കെ ഓരോ ലീഗലായിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ ഗ്രൂപ്പുകൾ വഴിയായിട്ട്. അപ്പൊ ആ ബേസിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓൾമോസ്റ്റ് ഞാനിപ്പോ ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് 200 മൈനർ കുട്ടികൾ മാത്രം സ്റ്റക്കായിട്ട് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവരെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് ആ വഴിക്കൊക്കെ ആ ഒരു ഗ്രൂപ്പിന്റെ ബേസിസിൽ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻമാരായിട്ടുള്ളവരും അങ്ങനെയുള്ള രീതിയിൽ ലോക്കൽ അതോറിറ്റികൾ വഴി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ഓക്കെ, ജോജിയെ പോലുള്ള ജോജിയും ഫാമിലിയും വൈഫും ഈ ലോക്ക്ഡൌണിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ രോഗബാധ പൊട്ടിപ്പുറപ്പെടുന്നതിന് ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഓസ്ട്രേലിയയിലേക്ക് എത്തിയതാണ്. പ്രത്യേകിച്ച് ജോജിയുടെ ഭാര്യ ഇവിടെ 2019 ജൂൺ മാസത്തിലെത്തി. അതിനുശേഷം നവംബർ മാസമായപ്പോഴേക്കും ജോജിയും അവിടെ നിന്ന് തിരിച്ച് ബെൽജിയത്തിലേക്ക് പോയിരുന്നു അല്ലേ, ഇന്ത്യയിലേക്ക് ഒരു യാത്ര ചെയ്തതിനു ശേഷം തിരിച്ച് ബെൽജിയത്തിലേക്ക്
പോയിരുന്നു. അതെ, കോവിഡിന് മുന്നേ ഇന്ത്യയിൽ വന്ന് ഞാൻ തിരിച്ച് ബെൽജിയത്തിലേക്ക് പോയി.
അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലോക്ക്ഡൌണുകളും മറ്റും നടപ്പിലായതിനു ശേഷം അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ, മകൻ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു?
അതെ അതെ, സത്യമാണ്. കാരണം ഞങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് ഈ കൊറോണയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉദ്ദേശിച്ച 2020 ഒരു പകുതി, അത് ജൂൺ ജൂലൈയോടുകൂടി ഞാൻ ബെൽജിയത്തിലെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് കുട്ടിയുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് 2020 ജൂൺ ജൂലൈയോടുകൂടി ഓസ്ട്രേലിയയിലേക്ക് വരാനായിരുന്നു ഞങ്ങൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തിരുന്നത്. അതാണ് 2020 ആദ്യം മാസങ്ങളിൽ തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ കൺട്രികളും ബോർഡർ സ്റ്റാർട്ട് ചെയ്ത്. ഇവൻ ഞാൻ ബെൽജിയത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു, അവിടെയൊക്കെ ബെൽജിയം ഒക്കെയും ശരിക്കും ഒത്തിരി ഈ ഇറ്റലിയുടെ ഒക്കെ കൂടെ തന്നെ ആ ഫസ്റ്റ് വേവിന്റെ സമയത്ത് ശരിക്കും അഫക്റ്റ് ആയിട്ടൊരു കണ്ടു. എനിക്കും വന്നിരുന്നു കൊറോണ, ഞാനൊരു നേഴ്സാണ്, അപ്പൊ എനിക്കും വന്നിരുന്നു ആ സമയത്ത് കൊറോണ വന്നിരുന്നു. അപ്പോ ആ സമയത്ത് അതുകൊണ്ട് അപ്പൊ ഈ കൊറോണ കാരണമാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ ചെയ്തിരുന്നത് നടക്കാതെ വന്നത്. കാരണം അത് മുതൽ പി ആർ ആയാലേ പിന്നെ ഓസ്ട്രേലിയക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയി. അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ പി ആർ ആവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് 2020 നവംബറിൽ പി ആർ അപ്രൂവ് ആവുന്നത്. അപ്പോഴാണ് പിന്നെ ഇന്ത്യയിൽ കേസുകൾ കൂടുതലാണ്, ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഓസ്ട്രേലിയയിലേക്ക് വരാനുണ്ട് എന്നുള്ള അന്ന് മുതലേ നമുക്കറിയാം. അന്ന് മുതലേ ഏകദേശം നല്ല റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അപ്പൊ ഇവൻ ഞാൻ യൂറോപ്പിൽ ബെൽജിയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതും പാടായിരുന്നു ആ സമയത്ത് ഈ കൊറോണയുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ എന്നാ ഡയറക്റ്റ് ബെൽജിയത്തിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റുമെന്ന് ശ്രമിച്ചതും. ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കിട്ടി, ക്യാൻസലേഷൻ ഒന്നും ഇല്ലാതെ ഒരു ടിക്കറ്റ് കിട്ടി ഞാൻ 2021 ഫെബ്രുവരിയിൽ മെൽബണിൽ ലാൻഡ് ചെയ്യുന്നത്.
ഇവിടെ എത്തിയതിന് ശേഷം മകനെ ഇവിടെ എത്തിക്കുക, ഓസ്ട്രേലിയയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള വെല്ലുവിളി എന്താണ്? കാരണം ഒറ്റയ്ക്ക് അവിടെ നിങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ.
ഇല്ല, ഇതിപ്പോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇപ്പൊ എന്റെ പാരന്റ്സിന് നമ്മൾ വിസ വയ്ക്കുവാണെങ്കിൽ അവരിപ്പോ 2 വാക്സിനും ഒക്കെ എടുത്തേക്ക് ഇരിക്കുവാണ്, നാട്ടില് എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വിസ കിട്ടുവാണെങ്കിൽ അവർ രണ്ടുപേരോട് കൂട്ടി മോനുമായിട്ട് ഇങ്ങോട്ട് വരുത്താം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവര് കൊച്ചങ്ങനെ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ഒരു പാരന്റിനാണ് വിസ കൊടുക്കുന്നു, വിസയും എക്സംഷനും അനുവദിക്കുന്നു എന്നുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞു, ഒരു ഒഫീഷ്യലായിട്ടുള്ള അതോറിറ്റികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ അതൊരു പ്രാവർത്തികമായ കാര്യമല്ല. കാരണം ഇപ്പൊ എന്റെ പപ്പയോ അല്ലെങ്കിൽ മമ്മിയോ മാത്രമായിട്ട് അവനെയും കൊണ്ട് ഇത്രയും ദൂരം വന്ന് ഇവിടെ ക്വാറന്റൈനിൽ ഇരുന്നുള്ള കാര്യം, അത് ഒന്നാമത്തെ കാര്യം രണ്ടുപേരുടെയും ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ വെച്ച് അങ്ങനെ ഒറ്റയ്ക്ക് അവരെ ആക്കിയിട്ട് പോരാൻ രണ്ടുപേർക്കും സാധിക്കത്തില്ല, അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഞാനല്ലെങ്കിൽ എൻ്റെ വൈഫ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിൽ പോയി മോനെയും കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പൊ അതിനാണെങ്കിൽ ഇവിടുന്ന് എക്സംഷൻ അപ്ലൈ ചെയ്യണം. ആ എക്സംഷൻ ഒന്നും പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കായിട്ട് എക്സംഷൻ ഒന്നും ഈ സമയത്ത് ഇവൻ കുട്ടിയെ കൊണ്ടുവരാനാണ്, ഇവൻ നാട്ടിൽ ഫാമിലി മെമ്പേഴ്സിന് ഡെത്ത് വരെ ഉണ്ടായിട്ട് അതുപോലും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇവന് ഈ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളതിൽ ഓരോ മെസ്സേജുകൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഈ എക്സംഷൻ കിട്ടായ്മയാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു പ്രശ്നം. ഇല്ലെങ്കിൽ ഞാനിപ്പോ പോകാൻ തയ്യാറാണ്, പോയി ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ പോയി അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുവാണ്. പക്ഷെ എക്സംഷൻ കിട്ടുമെന്നുള്ളതാണ് ഇപ്പൊ അടുത്തൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്.
എക്സംഷൻ ആയിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നോ മുൻപ്, അല്ലെങ്കിൽ ഇനി അപേക്ഷിക്കാൻ പോവുകയാണ്, എന്താണ് ചെയ്യുന്നത്?
ഞാൻ അപേക്ഷിക്കാൻ പോവുകയാണ്. ഞാനിപ്പോ അതിന്റെ രീതി, കാരണം ഇപ്പൊ ഞാനിപ്പോ ന്യൂസിലൻഡിൽ നിന്നുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അങ്ങനൊരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ അവിടുന്ന് ഇവൻ ഫാർമസിസ്റ്റിന്റെ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് സൈൻ കൂടെ വേണം അതിൻ്റെ അകത്ത്. അപ്പൊ അതും കൂടെ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ജൂൺ അവസാനത്തോടു കൂടി വേണം എനിക്ക് ഓസ്ട്രേലിയ തിരിച്ചു വന്നിട്ട് വേണം സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ കൂടെ ഫില്ല് ചെയ്ത് എക്സംഷൻ അപേക്ഷിക്കാം. പക്ഷെ ഇപ്പൊ ഓൾറെഡി ഈ ആഴ്ചകളിൽ അപ്ലൈ ചെയ്തവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ചിലവർക്ക് നോൺ എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് റിപ്ലൈ വന്നു എന്ന് കേൾക്കുന്നു. ചിലവർക്ക് ചിലവരുടെ ഒന്നും അതിന് യാതൊരു റിപ്ലൈയും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ.
ജോജി, എന്തായാലും അധികം വൈകാതെ മകനെ ഓസ്ട്രേലിയയിൽ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് സാഹചര്യങ്ങൾ, ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളും മെച്ചപ്പെടുന്നത് ഇതിന് വളരെ നിർണായകമായിരിക്കുമെന്ന് ആണ് കരുതുന്നത്. എന്തായാലും വളരെയധികം നന്ദി ഈ അനുഭവങ്ങൾ SBS മലയാളത്തോട് പങ്കുവച്ചതിന്.
നന്ദി, താങ്ക് യു.